क्या पॉडकास्ट सिर्फ बड़ों के लिए होते हैं? बिल्कुल नहीं। मिलिए इंडिया के सबसे बड़े बच्चों के ऑडियो नेटवर्क चाइम्स से। यहाँ आपको मिलेंगी अकबर, बीरबल और तेनाली राम जैसी मजेदार कहानियाँ, विजर्ड ऑफ डार्जिलिंग और पिनोकियो जैसी ऑडियो बुक्स, लिटिल एक्सप्लोरर्स और कभी सोचा है जैसे साइंस पॉडकास्ट्स। आज ही डाउनलोड करें चाइम्स पॉडकास्ट ऐप एप्पल या गूगल प्ले स्टोर से।
Joni and the Golden Goose, Hamilton Babby, Edward Hale, William Forbush. Ezhuthiya Joniyum Swarana Taravum. Orikkal oralkku moonu aanmakkal undayirunnu. Ilayavanaya Joniye eppozhum kudumbathile oru sadharanakaranayi kanakkaakkukayum അദ്ദേഹത്തോട് വളരെ കുറച്ച് പരിഗണനയോ ദയയോ കാണിക്കുകയും ചെയ്തിരുന്നില്ല. ഒരു ദിവസം മൂത്ത മകൻ മരം വെട്ടാനായി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ ഇറങ്ങുന്നതിന് മുമ്പ് അവന് വിശപ്പ് സഹിക്കാതിരിക്കാൻ മാത്രം വിഭവസമ്പന്നമായ പ്ലം കേക്കിന്റെ ഒരു കഷ്ണവും പാലും ഒരു കുപ്പി ഫ്ലാസ്കും കൊടുത്തു. അവൻ അങ്ങനെ മരത്തിനടുത്തെത്തിയപ്പോൾ ചാരനിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു വിചിത്രനായ ഒരു വൃദ്ധനെ കണ്ടു. അയാൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു. യുവാവിന്റെ കയ്യിലുള്ള ഒരു കഷ്ണം കേക്കും പാലും കൊടുക്കാൻ ആ വൃദ്ധൻ അവനോട് ചോദിച്ചു. എന്നാൽ ആ അത്യാഗ്രഹിയായ യുവാവ് മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്കെന്റെ കേക്കും പാലും തന്നാൽ അവസാനം ഞാൻ പട്ടിണിയാകുമല്ലോ. എന്റെ വഴിയിൽ നിൽക്കാതെ വേറെന്തെങ്കിലും ജോലി പോയി ചെയ്യ. അങ്ങനെ ആ വൃദ്ധനെ ഒരു സൈഡിലോട്ട് തള്ളി മാറ്റിയിട്ട് ആ യുവാവ് പോയി. അവൻ ഉടനെ തന്നെ ഒരു മരത്തിൻ്റെ അടുത്തെത്തി അത് വെട്ടാൻ തുടങ്ങി. പക്ഷേ അറിയാതെ മരം മുറിക്കുന്നതിനിടെ കോടാലി അവൻ്റെ കയ്യിൽ തന്നെ വന്നു കൊണ്ടു. അവൻ്റെ കൈ ആകെ മുറിഞ്ഞു. അവൻ കഴിയുന്നത്ര വേഗത്തിൽ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രണ്ടാമത്തെ മകൻ ഇതേ പരിപാടിക്കായി വിറക് മുറിക്കാൻ പുറപ്പെട്ടു. അവൻ്റെ അമ്മ മൂത്ത മകനോട് ചെയ്ത അതേ സൽക്കാരം തന്നെ രണ്ടാമത്തെ മകനോടും ചെയ്തു. അവൻ ഇറങ്ങാൻ നേരം അവന് വിശക്കുമ്പോൾ കഴിക്കാൻ ഒരു കുപ്പി പാലും പിന്നെ ഒരു പ്ലം കേക്കിൻ്റെ കഷ്ണവും കൊടുത്തു. അങ്ങനെ അവൻ മരത്തിനടിയിലെത്തി. ആ വിചിത്രനായ വൃദ്ധനെ രണ്ടാമത്തെ മകനും കണ്ടു. ആ വൃദ്ധൻ അവനോട് തൻ്റെ പ്ലം കേക്കും കുറച്ച് പാലും തരാമോ എന്ന് ചോദിച്ചു. ഉടനെ ആ യുവാവ് പറഞ്ഞു, ഞാനിപ്പോൾ തനിക്ക് കഴിക്കാൻ തന്നാൽ എൻ്റെ വിശപ്പടങ്ങില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞ ആ വൃദ്ധനെ മാറ്റിയിട്ട് മരത്തിനടിയിലേക്ക് പോയി. എന്നാൽ അധികം താമസിയാതെ അവനും ശിക്ഷിക്കപ്പെട്ടു. ആദ്യത്തെ സ്ട്രോക്ക് ഒരു മരത്തെ ലക്ഷ്യമാക്കി അവൻ വീശിയപ്പോൾ അത് അവൻ്റെ കാതിൽ തന്നെ വന്നു വീണു മുറിവേൽപ്പിച്ചു. അതിനാൽ അവനെ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിതനായി. രണ്ട് ചേട്ടന്മാർക്ക് മുറിവ് പറ്റിയതിനാൽ എല്ലാ ജോലിഭാരവും ചെയ്യാൻ അവസാനം ജോണിക്ക് തന്നെ ചെയ്യേണ്ടി വരുമെന്ന് അവന് മനസ്സിലായി. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നാളെ തൊട്ട് ഞാൻ മരം മുറിക്കാൻ പൊക്കോട്ടെ. ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവരാം. അസംബന്ധം പറയാതെ, നിന്റെ രണ്ട് സഹോദരന്മാരും കുഴപ്പത്തിലായി. ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിച്ചയക്കും? അച്ഛൻ പറഞ്ഞു. പക്ഷെ ജോണി അച്ഛനെ വിഷമിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അവസാനം അവൻ ആ ജോലിക്ക് പോയി. കുടുംബത്തിലെ സാധാരണക്കാരനായതിനാൽ വിഭവസമൃദ്ധമായ കേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അവനൊരു ചെറിയ മാവും ഒരു കുപ്പി പുളിച്ച മോരും കൊടുത്തു. അവൻ മരത്തിൽ എത്തിയ ഉടനെ ചാരനിറത്തിലുള്ള ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ഒരു കഷ്ണം ദോശയും ഒരു പാലും എനിക്ക് തരാമോ? അയാൾ ചോദിച്ചു. എന്നാൽ തൻ്റെ പക്കൽ ഒരു മാവ് വടയും ഒരു കുപ്പി പുളിച്ചമ്പോരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും യുവാവ് പറഞ്ഞു. എന്നാലും സാരമില്ല, ഇത്ര ഉണ്ടല്ലോ. താങ്കൾ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്കൊരുമിച്ച് കഴിക്കാം, ജോണി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്നു. പക്ഷേ ജോണി തൻ്റെ എളിയ കൂലി പോക്കറ്റിൽ നിന്നും എടുത്തപ്പോൾ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ഏറ്റവും രുചികരമായ കേക്കും പാലുമായി മാറി. അപ്പോൾ യുവാവും അതിഥിയും നല്ല ഭക്ഷണം കഴിച്ചു. അതവസാനിച്ചപ്പോൾ ചാരനിറത്തിലുള്ള മനുഷ്യൻ പറഞ്ഞു, നിനക്ക് വളരെ ഹൃദയമുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭക്ഷണം എന്നോടൊപ്പം പങ്കിട്ടു. ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം. അവിടെ ഒരു പഴയ മരമുണ്ട്, അത് വെട്ടുക. വേരുകളുടെ നടുക്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടും. അവൻ തലയാട്ടി. ഒരു നിമിഷത്തിനുള്ളിൽ ആ വൃദ്ധൻ അപ്രത്യക്ഷനായി. ജോണി ഉടൻ തന്നെ പറഞ്ഞതുപോലെ ചെയ്തു. വേരുകൾക്കിടയിൽ അവൻ ഒരു സ്വർണ്ണ താറാവിനെ കണ്ടു. അവനത് ശ്രദ്ധാപൂർവം ഉയർത്തി രാത്രി ചെലവഴിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഭൂമി ഉടമയ്ക്ക് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ഏത് തരത്തിലുള്ള പക്ഷിയാണെന്നറിയാൻ അവർക്ക് വളരെ ആഗ്രഹമായിരുന്നു. താൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു താറാവിനെ കണ്ടിട്ടില്ല എന്നും അവൾ പറഞ്ഞു. ഒരു നല്ല അവസരത്തിനായി കാത്തിരിക്കാനും പിന്നെ തനിക്ക് വേണ്ടി ഒരു തൂവൽ പറിക്കാനും മൂത്ത മകൾ മനസ്സിലുറപ്പിച്ചു. അതിനാൽ ജോണി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവൾ കൈ നീട്ടി അതിൻ്റെ ചിറകിൽ പിടിച്ചു. പക്ഷേ അവളുടെ കൈ അവൾക്ക് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ആകെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ. താമസിയാതെ രണ്ടാമത്തെ സഹോദരി മുറിയിലേക്ക് ഓടി വന്നു. അതായത് തൂവൽ മോഷ്ടിക്കാൻ തന്നെയാണ് കേട്ടോ. എന്നാൽ അധികം താമസിയാതെ അവളുടെ കൈയും സഹോദരിയുടെ കൈയും തമ്മിൽ മുട്ടിച്ചു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ കൈ അനക്കാൻ പറ്റിയില്ല. അവസാനം 3 വന്നു. അവളോട് വരല്ലേ വരല്ലേ എന്ന് 2 സഹോദരിമാരും അഭ്യർത്ഥിച്ചു. എന്നാൽ അവൾ കേട്ടില്ല. അവൾ വന്ന് തൂവലിൽ സ്പർശിച്ചു. അങ്ങനെ അവളും ഇവരുടെ കൂടെ ഒട്ടിയിരുന്നു. പിറ്റേന്ന് രാവിലെ ജോണി ആ താറാവിനെ കയ്യിലെടുത്ത് യാത്ര തുടർന്നു. പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന 3 പെൺകുട്ടികളെക്കുറിച്ച് അവനൊന്നും ഓർത്തില്ല. അവൻ എവിടെ നടന്നാലും അവർ അവനെ പിന്തുടരാൻ ബാധ്യസ്ഥരായിരുന്നു. വെയിൽ നിറഞ്ഞ ഒരു പുൽമടിയിലൂടെ പാതി വഴിയിൽ അവൻ ഒരു പുരോഹിതനെ കണ്ടുമുട്ടി. 3 പെൺകുട്ടികൾ ഒരു യുവാവിൻ്റെ പിന്നാലെ ഓടുന്നത് കണ്ട് അയാൾ ആകെ ഞെട്ടിപ്പോയി. നാണക്കേട്, ഇതെന്താണ് ഈ ചെയ്യുന്നത്? അയാൾ കോപത്തോടെ ഇളയവളായ ആ പെൺകുട്ടിയെ വലിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനവളെ സ്പർശിച്ച ഉടൻ തന്നെ ആ പാവം പുരോഹിതനും വേഗത്തിൽ തന്നെ അതിൽ അകപ്പെട്ടു. അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും പെൺകുട്ടികളുടെ പുറകെ അയാൾക്ക് ഓടേണ്ടി വന്നു. 3 പെൺകുട്ടികളുടെ പിന്നാലെ ഓടിക്കുന്ന തൻ്റെ യജമാനനെ കണ്ട് ആശ്ചര്യത്തോടെ നോക്കിയിരുന്ന ആ സെങ്സ്റ്റണിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ അവർ 1/2 ചുവടുകൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അയ്യോ നിർത്ത്, അങ്ങ് നാമകരണത്തിന് വൈകും, അവൻ നിലവിളിച്ചു. പാഴ്സന്റെ കയ്യിൽ അയാൾ ഓടിയെടുത്തു. പക്ഷേ പാവം സെക്സ്റ്റണും ഘോഷയാത്രയിൽ ചേരേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ അവർ 5 പേരായി. അവർ ഒരു കോണിയിലേക്ക് തിരിഞ്ഞപ്പോൾ പുരോഹിതൻ 2 കർഷകരെ കണ്ടു. അവനെയും അവൻ്റെ സെക്സ്റ്റണിനെയും മോചിപ്പിക്കാൻ അവരെ വിളിച്ചു. അങ്ങനെ അവർ പരിശ്രമിച്ചിട്ട് അവസാനം അവരും അതിൽ തന്നെ പറ്റി. ഒരു ശക്തനായ രാജാവിൻ്റെ രാജ്യത്ത് എത്തുന്നിടം വരെ അവർ ഓടിക്കൊണ്ടേയിരുന്നു. ഈ രാജാവിന് ഒരേ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ ജീവിതകാലം മുഴുവൻ ഒരിക്കലും ചിരിച്ചിട്ടില്ല. അവളെ ആരെയാണോ ചിരിപ്പിക്കുന്നത്, ആ പുരുഷനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് രാജാവ് ഉത്തരവിട്ടിരുന്നു. രാജാവ് വാഗ്ദാനം ചെയ്ത കാര്യം ജോണി കേട്ടപ്പോൾ അവൻ ഉടൻ തന്നെ രാജകുമാരിയുടെ സന്നിധിയിലേക്ക് കടന്നു. അവൾ പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന 7 വിചിത്രമായ കുട്ടികളെ കണ്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. ഇനി ഒരിക്കലും അവൾക്ക് നിർത്താൻ കഴിയില്ല എന്നും കരുതി. ജോണി അവളെ വധുവായി ആവശ്യപ്പെട്ടു. പക്ഷേ രാജാവ് അവനെ മരുമകനായി ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവൻ എല്ലാത്തരം ഒഴികഴിവുകളും പറഞ്ഞു. നിനക്ക് അവളെ കിട്ടും, പക്ഷേ ആദ്യം 1 ഡ്രം പാൽ മുഴുവൻ കുടിക്കാൻ കഴിയുന്ന ഒരാളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ, രാജാവ് പറഞ്ഞു. ജോണിക്ക് പെട്ടെന്ന് ചാരനിറത്തിലുള്ള മനുഷ്യനെ ഓർമ്മ വന്നു. അവൻ അവനെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൻ ആദ്യമായി കണ്ടുമുട്ടിയ ആ മരത്തിലേക്ക് പോയി. താൻ വെട്ടിയ ആ പഴയ മരത്തിന്റെ കുറ്റിക്കാട്ടിൽ എത്തിയപ്പോൾ ഒരു മഴക്കാലത്തെ പോലെ ഇരുണ്ട മുഖവുമായി ഒരാൾ അതിനരികിൽ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താണ് അസുഖമെന്ന് ജോണി മാന്യമായി ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ വല്ലാത്ത ദാഹം, കുടിച്ചിട്ട് തൊണ്ട ഇറങ്ങുന്നില്ല. കുറച്ച് പാൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിച്ചിരി ആശ്വാസമായേനെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജോണി എത്രമാത്രം സന്തോഷിച്ചുവെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അയാൾ ആ മനുഷ്യനെ രാജാവിന്റെ നിലവറയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ ഡ്രമ്മുകൾക്ക് മുന്നിലിരുന്നു. അവസാനം ഒരു തുള്ളി പാൽ പോലും അവശേഷിക്കാതെ കുടിച്ചു. തുടർന്ന് ജോണി തന്റെ വധുവിനെ അവകാശപ്പെട്ടു. എന്നാൽ രാജാവിന് തന്റെ മകളെ കൊടുക്കാൻ മനസ്സു വന്നില്ല. അതിനാൽ അയാൾ പുതിയൊരു കഥ പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് ഒരു ബ്രെഡ് മുഴുവൻ തിന്നാൻ കഴിയുന്ന ഒരു യുവാവിനെ കണ്ടെത്തു. അതുകൊണ്ട് ആ യുവാവിന് ഒരിക്കൽ കൂടി തടിയിലേക്ക് പുറപ്പെടുകയല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. വീണ്ടും മരത്തിന്റെ കുറ്റിക്കാട്ടിൽ അയാൾ ഇരിക്കുന്നത് കണ്ടു. അവൻ വളരെ ദുഃഖിതനും വിശപ്പുള്ളവനുമായിരുന്നു. എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പട്ടിണി കിടന്നു മരിക്കും. നീ എനിക്ക് വേണ്ട ആളാണ്, ജോണി പറഞ്ഞു. നീ എന്റെ കൂടെ വന്നാൽ നിന്റെ എല്ലാ വിശപ്പും ഞാൻ മാറ്റിത്തരാം. അങ്ങനെ ജോണി ആ മനുഷ്യനെ കൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്കെത്തി. അവിടെ രാജ്യത്തിലെ എല്ലാ ഭക്ഷണവും ഒരുമിച്ച് ശേഖരിച്ച് ഒരു വലിയ ബ്രെഡ് തന്നെ മുഴുവൻ കഴിച്ചു തീർത്തു. ആ മനുഷ്യൻ അതിന്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നേരം പുലരും മുമ്പേ അപ്പത്തിന്റെ മല വരെ അപ്രത്യക്ഷമായി. മൂന്നാമതും ജോണി തന്റെ വധുവിനെ ആവശ്യപ്പെട്ടു. പക്ഷേ രാജാവ് ഒരു ഒഴിവ് കൂടി പറഞ്ഞു. ആദ്യം കരയിലും കടലിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ നീ എനിക്ക് വേണ്ടി കൊണ്ടുവരൂ, എന്നിട്ട് ഞാൻ നിന്റെ മകളെ എനിക്ക് തരാം, ഉറപ്പ്, അയാൾ പറഞ്ഞു. ജോണി നേരെ മരത്തിലേക്ക് പോയി. അവിടെ ഒരിക്കൽ ഭക്ഷണം പങ്കിട്ട ചാരനിറത്തിലുള്ള ആ മനുഷ്യനെ കണ്ടു. ഗുഡ് മോർണിംഗ്, നിന്റെ അവസ്ഥ എനിക്കറിയാം. നീ വളരെ നല്ല മനുഷ്യനാണ്. നിനക്ക് വേണ്ടത് ഒരു കപ്പലല്ലേ? ആ അത്ഭുതകരമായ കപ്പൽ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരാം. നീ വളരെ ദയയുള്ളവനായതിനാൽ എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അയാൾക്ക് ആ കപ്പൽ കൊടുത്തു. രാജാവ് അത് കണ്ടപ്പോൾ കൂടുതൽ ഒഴിവുകളൊന്നും കണ്ടെത്താനായില്ല. അങ്ങനെ അവൻ യുവാവിന് തന്റെ മകളെ നൽകി. ആ ദമ്പതികൾ അന്നു തന്നെ വിവാഹിതരായി. പഴയ രാജാവ് മരിച്ചപ്പോൾ ജോണി അദ്ദേഹത്തിന് പകരം രാജാവായി. അവനും ഭാര്യയും സന്തോഷത്തോടെ ജീവിച്ചു.
At Giant Eagle, you may have spotted the Stacker. With uncanny MyPerks ability, she stacks up the perks to choose either dollars off or up to 20% off her entire grocery bill. The Stacker, stacking up huge savings with MyPerks. Find your MyPersonality and transform your shopping into free gas and groceries. Full details at GiantEagle.com/MyPerks. Perks cannot be earned or redeemed on select items. Restrictions apply.